കോവിഡിന് ശേഷം വീണ്ടും ഒരു വൈറസ് ലോകത്തെ ആശങ്കപ്പെടുത്തുകയാണ്. നമ്മൾ പലതവണ കേട്ടിരിക്കുന്ന പക്ഷിപ്പനിയുടെ പുതിയ വകഭേദങ്ങളാണ് ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങളിൽ ഭീഷണി സൃഷ്ടിക്കുന്നത്. പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയും വൈറസിനെതിരെ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെപ്പറ്റിയുമാണ് ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. സൗത്ത് ഓസ്ട്രേലിയൻ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ഫ്ലിൻഡേഴ്സ് മെഡിക്കൽ സെന്ററിൽ ഇൻഫെക്ഷ്യസ് ഡിസീസസ് യൂണിറ്റ് മേധാവിയും ഫ്ലിൻഡേഴ്സ് യൂണിവേഴ്സിറ്റിയിൽ സീനിയർ ലെക്ചററുമായ ഡോക്ടർ സന്തോഷ് ഡാനിയൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്. സ്വാഗതം ഡോക്ടർ സന്തോഷ് ഡാനിയൽ SBS മലയാളത്തിലേക്ക്.
നമസ്കാരം
ഡോക്ടർ. ഈ പക്ഷിപ്പനിയെ പറ്റി നമ്മളെല്ലാം ഇതിനു മുൻപ് കേട്ടിട്ടുണ്ട്, ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തവണ ലോകാരോഗ്യ സംഘടനയടക്കം വളരെ അധികം ജാഗ്രതയിലാണ്. എന്താണ് ഇതിന്റെ ഒരു കാരണം?
ജോജോ പറഞ്ഞ പോലെ 1997 മുതലാണ് ഈ ഏവിയൻ ഫ്ലൂ അല്ലെങ്കിൽ ബേർഡ് ഫ്ലൂ, പക്ഷിപ്പനി ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് ബാധിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ആദ്യം ഹോങ്കോങ്ങിലായിരുന്നു ആദ്യത്തെ. ഇറ്റ് വാസ് നോട്ട് എ പാൻഡമിക്, ആ സമയത്ത് ഒരു ഇൻഫെക്ഷൻ ഔട്ട്ബ്രേക്ക് ആയിട്ട് വന്നു. അത് കഴിഞ്ഞ് പല രാജ്യങ്ങളിൽ 2014 വരെ ഇന്തോനേഷ്യ, വിയറ്റ്നാം, ഈജിപ്ത്, ചൈന, കംബോഡിയ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇത് അവിടെ ഇവിടെ ആയിട്ട് ഔട്ട്ബ്രേക്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴുള്ള കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പക്ഷികളിൽ നിന്ന് മറ്റുള്ള മൃഗങ്ങളിലേക്ക് കൂടെ പകർന്നിട്ടുണ്ട്. അതാണ് അതിന്റെ ഏറ്റവും വലിയതായിട്ടുള്ള പുതിയ സംഭവ വികാസം. H5N1 കാരണം മനുഷ്യരിൽ ഇൻഫെക്ഷൻ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ മോർട്ടാലിറ്റി വളരെ ഹൈ ആണ്. അപ്പൊ നമുക്ക് പണ്ട് പുറയിലേക്ക് നോക്കുമ്പോ ഈ പക്ഷിപ്പനി കാരണം ചെറിയൊരു പാൻഡമിക് തന്നെ ഉണ്ടായി. അതില് വളരെയേറെ ആൾക്കാര് മരിച്ചു. അപ്പൊ ഇപ്പോൾ അത് മറ്റുള്ള മൃഗങ്ങളിലേക്ക് പകർന്നു കഴിഞ്ഞാൽ പിന്നെയും ഇതുപോലൊരു പാൻഡമിക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള ഒരു കൺസേൺ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്, മറ്റുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്, ഹെൽത്ത് ഏജൻസീസിനെല്ലാം ആ ആശങ്കയുണ്ട്.
ഓക്കെ, ഈ കോവിഡിന് ശേഷം മറ്റൊരു മഹാമാരി എന്നൊക്കെയാണ് പലരും പറയുന്നത്. അത് ഈ കോവിഡിനെ തുടർന്നുണ്ടായ ഒരു പാനിക്കാണോ അതോ ഈ H5N1 വകഭേദം വളരെയധികം മാരകമാണോ, അതൊന്ന് വിശദീകരിക്കുമോ?
ഇത് കോവിഡിനെക്കാട്ടിയും മാരകമായിട്ടുള്ള ഒരു വൈറസ് ആണ്. കോവിഡ് ആദ്യത്തെ വുഹാൻ സ്ട്രെയിൻ വളരെ മാരകമായിരുന്നു. അപ്പൊ ഏകദേശം അത്രത്തോളം തന്നെ സീരിയസ് ആയിട്ടുള്ള ഒരു വൈറസ് ആണ് ഈ H5N1. പക്ഷെ അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ H5N1ന്റെ പല സബ് സ്പീഷീസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ ഇൻഫെക്ഷ്യസ് ഡിസീസസ് നോമൻക്ലേച്ചറിൽ ഞങ്ങൾ ക്ലേഡ്സ് എന്ന് പറയും. അത് പല സബ് ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പൊ ഏത് സബ് ഗ്രൂപ്പാണ് മനുഷ്യരിലെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് അതനുസരിച്ചായിരിക്കും സിവിയറിറ്റി. അപ്പൊ ചില ക്ലേഡ്സ് ആണെങ്കിൽ അത്ര സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ടാക്കാറില്ല. അപ്പം അതാണ് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ പല രാജ്യങ്ങളിലും ഈ ഇതിന്റെ പല ക്ലേഡ്സിന്റെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ആൾക്കാർ മരിക്കാറില്ല, കാരണം അത് ഇച്ചിരിയുടെ ലെസ് സിവിയർ ആയിട്ടുള്ള ക്ലേഡ്സ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ലെസ് സിവിയർ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ക്ലേഡ്സ് ആയതുകൊണ്ട് അത് നമ്മളെ ബാധിക്കുന്നില്ല. സോ അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ ഏത് ക്ലേഡാണ് വേൾഡില് ഇത് മോർ പോപ്പുലർ ആകുന്നത് അല്ലെങ്കിൽ മോർ സ്പ്രെഡ് ആകുന്നത്, ദെൻ ദേർ ഇസ് എ പൊട്ടൻഷ്യൽ ഫോർ എ പാൻഡമിക്.
ഓക്കെ, ഇത് മനുഷ്യരിലേക്ക് പടരാൻ എത്രത്തോളം സാധ്യതയുണ്ട്, അങ്ങനെയുള്ള നിരീക്ഷണങ്ങളൊക്കെ വന്നിട്ടുണ്ടോ?
അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. സാധാരണഗതിയിൽ ഇത് മനുഷ്യരിൽ അങ്ങനെ പെട്ടെന്ന് പകരുന്ന ഒരു വൈറസ് അല്ല ഈ H5N1. സാധാരണഗതിയിൽ ഇത് ബേർഡ്സിലാണ് കാണാറുള്ളത്. ഇത് മൈഗ്രേറ്ററി ബേർഡ്സിലാണ് ഇത് കാണാറുള്ളത്. അപ്പൊ ഈ മൈഗ്രേറ്ററി ബേർഡ്സ് പല രാജ്യങ്ങളിലേക്ക് വന്നിട്ട് അവിടെയുള്ള ലോക്കൽ ബേർഡ് പോപ്പുലേഷനെ ഇൻഫെക്ട് ചെയ്യും. അത് കഴിഞ്ഞ് അതിൽ നിന്ന് ഫാംസിലുള്ള ചിക്കൻ ഫാംസിലും കോഴി താറാവ് അങ്ങനെയുള്ള ബേർഡ്സിലേക്ക് ഇത് പകരും. അവിടെ അപ്പോഴാണ് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആ പക്ഷികളിൽ പക്ഷികളെ ആയിട്ട് ക്ലോസ് ആയിട്ട് കോണ്ടാക്ട് ഉള്ള ആൾക്കാരിലാണ് ഇത് ഉണ്ടാകാൻ ചാൻസ്. അതുകൊണ്ട് പല പല രാജ്യങ്ങളിലും സ്ട്രിക്ട് റൂൾസ് റെഗുലേഷൻസും പോളിസീസ് ഉള്ളതുകൊണ്ട് ഇത് തടയാൻ ഇച്ചിരി എളുപ്പമാണ്. ചില രാജ്യങ്ങളിൽ അതൊന്നും ഇല്ലാത്തത്, ഒരു സെൻട്രലൈസേഷൻ ഇല്ല, സ്റ്റാൻഡേർഡൈസേഷൻ ഇല്ല, ഓരോരുത്തരുടെയും വീട്ടില് ഒരു ഫാം നടത്തുവാണെങ്കിൽ then that can be a problem.
Okay. ഈ വൈറസ് ബാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
അതാണ് പ്രയാസമുള്ള ഒരു കാര്യം. കാരണം സാധാരണ ഒരു ഫ്ലൂ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സിംപ്റ്റംസ് ആണ് ഇതിനും ഉണ്ടാകുന്നത്. കാരണം ഇതൊരു ഫ്ലൂ വൈറസ്, ഇൻഫ്ലുവൻസ എ ടൈപ്പ് വൈറസിന്റെ അടിയിലുള്ളതാണ് ഈ H5N1. സോ സാധാരണഗതിയിൽ പനി, ചുമ, ദേഹത്ത് വേദന, തൊണ്ടവേദന, പിന്നെ തലവേദന, അങ്ങനെയുള്ള കോൾഡ് ലൈക്ക് സിംറ്റംസ്, ഇതിന് പ്രത്യേകമായിട്ടൊരു ഒരു സിംറ്റം സാധാരണ കാണുന്നത് ഈ കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ടാവും, അല്ലെങ്കിൽ ചെങ്കണ്ണെന്ന് മലയാളത്തിൽ പറയുന്നത്. അത് ഇതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിംറ്റമാണ്. സാധാരണഗതിയിൽ നമുക്കൊരു ഫ്ലൂ വരുമ്പോൾ നമുക്ക് ഈ കൺജങ്ക്റ്റിവൈറ്റിസ് അല്ലെങ്കിൽ ചെങ്കണ്ണ് ഉണ്ടാകാറില്ല. ഉണ്ടാകാം, പക്ഷെ ഇറ്റ്സ് വെരി റെയർ. പക്ഷെ ഈ H5N1 ഏകദേശം 10-12 പേരിൽ ഇപ്പോൾ USAയിലാണ് മെയിനായിട്ട് പകർന്നിട്ടുള്ളത്. അവരിലെല്ലാം കണ്ട ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ അവർ കൺജങ്ക്റ്റിവൈറ്റിസും ഉണ്ടായിരുന്നു മറ്റുള്ള സിംറ്റംസിന്റെ കൂടെ.
ഓക്കെ, ഞാൻ ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ പക്ഷിപ്പനി എന്ന് പറയുമ്പോൾ കോഴികളിൽ അല്ലെങ്കിൽ കോഴി ഫാമുകളിൽ കോഴികളെ കൊന്നെടുക്കുന്നു ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇത് ഈ കോഴികളെ മാത്രമാണോ ബാധിക്കുക അതോ മറ്റു മൃഗങ്ങളിലേക്ക് ഈ വൈറസ് പകരുമോ?
Yeah, I think that is a very crucial question. So, ഇന്ന് വരെ ഈ കഴിഞ്ഞ 1997 മുതൽ 2014 വരെ ഇത് മെയിൻലി പക്ഷികളിൽ തന്നെ ആയിരുന്നു. ഏകദേശം 300 പക്ഷി ഇനങ്ങളിലേക്ക് ഇത് പകർന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ 10-20 വർഷത്തിനകം. പക്ഷെ കഴിഞ്ഞ ഒരു 10 വർഷത്തിനകം ഏകദേശം 40 മൃഗങ്ങളുടെ ഇനങ്ങളിലേക്കും അല്ലെങ്കിൽ സ്പെഷ്യലി മാമേലിയൻ സ്പീഷീസിലേക്കും ഇത് പകർന്നു. അതാണ് അപ്പൊ ഈ ടെക്സസിൽ ഉണ്ടായത് ആദ്യമായിട്ടാണ് ഈ മൈഗ്രേറ്ററി ബേർഡ്സിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടൊരു കാറ്റിൽ ഫാമിൽ ഒരു പശുവിന്റെ പശുവിലേക്ക് ആ ഇൻഫെക്ഷൻ കടന്നത്. അത് ദാറ്റ് ഇസ് എ മേജർ ഡിഫറൻസ് ദൻ ദ പാറ്റേൺ ദാറ്റ് വി ഹവ് സീൻ ബിഫോർ. അതുകൊണ്ടാണ് ഇതിന് WHOയും മറ്റുള്ള CDC അങ്ങനെയുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് എല്ലാം ഇതൊരു ഇമ്പോർട്ടന്റ് ഇഷ്യൂ ആയിട്ട് ഇപ്പോൾ അത് കണ്ടിട്ട് അതിൽ ഫെർദർ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഓക്കെ ഡോക്ടർ, ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട ആശങ്കയുള്ളൊരു ചോദ്യം. ഈ കോഴിയിറച്ചി, ചിക്കൻ, മുട്ട എന്നിവയുടെയൊക്കെ ഉപയോഗത്തിൽ നമ്മൾ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടതുണ്ടോ? അതിലൂടെയൊക്കെ ഈ വൈറസൊക്കെ പകരുമോ?
ചിക്കൻ കുക്ക് ചെയ്ത് കഴിച്ചാൽ, ചിക്കൻ, ബീഫ് അങ്ങനെയുള്ളതെല്ലാം കുക്ക് ചെയ്ത് കഴിച്ചാൽ യാതൊരു ഡേഞ്ചറും അതിനില്ല. അത് മീറ്റ്, ഏത് മീറ്റ് കഴിച്ചാലും അത് നന്നായിട്ട് കുക്ക് ചെയ്ത് കഴിച്ചാൽ അതിന് യാതൊരു പ്രോബ്ലം ഇല്ല. മുട്ട, ആൾക്കാര് പച്ച മുട്ട കഴിക്കുകയാണെങ്കിൽ, കുക്ക് ചെയ്യാതെ മുട്ട കഴിക്കുകയാണെങ്കിൽ അതിൽ ഓൾവേസ്, ഇത് മാത്രമല്ല വേറെ പല ഇൻഫെക്ഷൻ, സാൽമണല അങ്ങനെയുള്ള പല ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും പകരാം. സോ അത് മാത്രമേ ഉള്ളൂ ഒരു പ്രോബ്ലം. മുട്ടയും കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അതിൽ യാതൊരു ഡേഞ്ചറും ഇല്ല.
ഓക്കെ, അതൊരു ആശ്വാസകരമായ ഒരു കാര്യമാണല്ലേ.
തീർച്ചയായിട്ടും.
ഓക്കെ, നമ്മൾ ഈ വൈറസിനെ ഇന്ത്യയിൽ പലയിടത്തും, പറയൂ ഡോക്ടർ.
അത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറസ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വൈറസിനെ അത് ചത്തുപോകും. അതുകൊണ്ട് ഇറ്റ് വോണ്ട് സർവൈവ്, യു നോ, ദാറ്റ് സോർട്ട് ഓഫ് കുക്കിംഗ് ഹീറ്റ്.
ഓക്കെ, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഫാമുകളിലൊക്കെ സന്ദർശിക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഈ കോഴി ഫാമുകളിലൊക്കെ പോകുമ്പോൾ?
കോഴി ഫാമുകളിൽ ഈ സാഹചര്യത്തിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ പോവുകയാണെങ്കിൽ വാഷിംഗ് ഹാൻഡ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടായ ഏരിയസ് വല്ലതും ആണെങ്കിൽ ഒരു മാസ്ക് ഇടുന്നത് നല്ലതായിരിക്കും.
ഇന്ത്യയിൽ പലയിടത്തും ഈ വൈറസിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ മലയാളി സമൂഹത്തെ നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ ഇന്ത്യയിലേക്ക് ഒട്ടേറെ ആളുകൾ യാത്രയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ?
ഇന്ത്യയിൽ അപ്പം ഇത് ഒരു കാര്യം കൂടെ ഇതിൽ പറയേണ്ടതായിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ ആദ്യമായിട്ട് ഈ H5N1 influenza ഒരു ഒരു കുട്ടിയിലാണ് കണ്ടുപിടിച്ചത് March 1st. അപ്പൊ ഈ കുട്ടി ഇന്ത്യയിൽ നിന്ന് വന്ന കുട്ടിയാണ്, അവധിക്ക് പോയി അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇത് H5N1 ആണ്. അതിന്റെ ഒരു പെർട്ടിക്കുലർ ക്ലേഡ് 2.3.2.1 എന്നുള്ള ക്ലേഡ് ഇന്ത്യയിൽ ഉള്ള ബേർഡ്സിൽ ഉള്ള H5N1 വൈറസിന്റെ ക്ലേഡ് ആണത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഇന്ത്യയിൽ നിന്ന് വന്നതാണ്. ഓസ്ട്രേലിയയിൽ ഈ ക്ലേഡ് ഇല്ല. പക്ഷെ അതിന്റെ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ഒരു ഇഷ്യൂ, ഒരു ഒരു മിസ്റ്റീരിയസ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടിയുടെ അപ്പനും അമ്മയും ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അവരും നെഗറ്റീവ് ആയിരുന്നു. ഇന്ത്യയിലുള്ള ഫാമിലിയെ ടെസ്റ്റ് ചെയ്തപ്പോൾ അവരും നെഗറ്റീവ് ആയിരുന്നു. അപ്പൊ എങ്ങനെ ഈ കുട്ടിക്ക് ഇത് കിട്ടി എന്നുള്ളത് ഇപ്പോഴും അതൊരു വലിയൊരു ഒരു ആൻസർ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് ലൈക്ലി ഈ പറയുന്ന പോലെ മൈഗ്രേറ്ററി ബേർഡ്സിൽ ഈ H5N1 2.3.2.1 ക്ലേഡ് ഇന്ത്യയിൽ കാണുന്നതാണ്. ഏറ്റവും കൂടുതൽ കാണുന്നത് കേരളത്തിലും ആന്ധ്രാപ്രദേശിലും മഹാരാഷ്ട്രയിലുമാണ് ഈ ക്ലേഡ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ക്ലേഡ് ഉള്ള ആ പക്ഷികളുടെ അവിടുന്ന് ലോക്കലായിട്ടുള്ള പക്ഷികളിൽ അത് ബാധിച്ചു കാണും. അതിൻ്റെ ആ പക്ഷിയുടെ ഡ്രോപ്പിങ്സോ എങ്ങാനും വെള്ളത്തിൽ വീണതോ കുട്ടി അതിൽ കളിച്ചതോ അല്ലെങ്കിൽ കുടിച്ചതോ എങ്ങനെയാണെന്നറിയില്ല. ബട്ട് ദാറ്റ് ഇസ് ദ റീസൺ വൈ ദിസ് ഇസ് ഹാപ്പൻ. ഇത് പറഞ്ഞു കഴിഞ്ഞ് ഇപ്പൊ ഓസ്ട്രേലിയയിലുള്ള ചിക്കൻ ഈ ചിക്കൻ ഫാമിൽ ഉണ്ടായ ഔട്ട്ബ്രേക്ക് അത് H5N1 അല്ല, അത് ഇത് H7N3. അതൊരു വേറെ ഒരു 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 സെപ്പറേറ്റ് ടൈപ്പിലുള്ള ഇൻഫ്ലുവൻസ വൈറസ് ആണ്. അതുകൊണ്ട് അതിൽ നിന്ന് ഇവിടെയുള്ള ആൾക്കാർക്ക് അത് പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം ഈ H7N3 അങ്ങനെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നതല്ല. അഥവാ സ്പ്രെഡ് ചെയ്താലും H5N1 അത്രയും സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതല്ല. സോ ഓരോ സ്ഥലങ്ങളിലും ഓരോ ടൈപ്പിലുള്ള വൈറസസ് ആണ്. സോ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഓക്കെ ഡോക്ടർ, ഇതിനോട് ആഡ് ചെയ്തുകൊണ്ട് ഒരു ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ. കേരളത്തിൽ കണ്ടെത്തിയ വൈറസ് കുറച്ച് മാരകമാണെന്ന് പറഞ്ഞല്ലോ, ഓസ്ട്രേലിയയുമായി കമ്പയർ ചെയ്യുമ്പോൾ അത് ഒരു കുറച്ച് മാരകമാണെന്നാണോ നമ്മൾ പറയുന്നത്?
അത് മനുഷ്യരിൽ പകർന്നാൽ അത് മാരകമാണ്, ആ പെർട്ടിക്കുലർ വൈറസ്. അതേ ടൈപ്പിലുള്ള വൈറസ് തന്നെയാണ് അമേരിക്കയിലും കണ്ടെത്തിയത്. പക്ഷെ ആ ക്ലേഡ് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആണ്. ഇന്ത്യ കണ്ട ക്ലേഡിലല്ല അത്, അത് വേറൊരു ഒരു സബ്സ്പീഷീസ് ആണ് അത്.
ഓക്കെ ഡോക്ടർ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ വൈറസുകൾക്കൊക്കെ എതിരെ മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ, വാക്സിനുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ?
H5N1 എതിരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഒരു വാക്സിൻ ഇല്ല. ഇൻഫ്ലുവൻസ എ നമ്മുടെ ഫ്ലൂ വാക്സിൻ എടുക്കുമ്പോൾ അതിൽ ഇതിന്റെ കവറേജ് കിട്ടും. പക്ഷെ അത് എത്രത്തോളം H5N1 വളരെ ക്ലിയർ അല്ല.
ഓക്കെ, ഞാൻ സമയപരിമിതി കൊണ്ട് ചോദ്യങ്ങൾ നിർത്തുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം, ഇപ്പോൾ കേരളത്തിലേക്കൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞല്ലോ, നമ്മൾ ഈ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രത്യേക മുൻകരുതലുകൾ പ്രതിരോധത്തിന്റെ ഭാഗമായി സ്വീകരിക്കേണ്ടതുണ്ടോ?
തീർച്ചയായിട്ടും ഫ്ലൂ വാക്സിൻ എടുക്കണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സെക്കൻഡ്ലി, വളരെയേറെ ആൾക്കാർ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ എയർപോർട്ട്സ്, പിന്നെ ക്യൂവിൽ നിൽക്കുമ്പോഴ് അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു മാസ്ക് ഇടുന്നത് ഏറ്റവും ഉചിതമാണ്. മൂന്നാമത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, തിരിച്ച് വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ അല്ലെ ആഹാരം കഴിക്കുന്ന മുമ്പേ കൈ സോപ്പിട്ട് വെള്ളം സോപ്പിട്ട് കഴുകണം. ആൽക്കഹോൾ റബ്ബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും അതിന്റെ പെർസെൻറ്റേജ് ഓഫ് ആൽക്കഹോൾ എത്രത്തോളം ആ ആൽക്കഹോൾ റബ്ബിൽ ഉണ്ടെന്നറിയില്ല. അത് മാത്രമല്ല, ചില വൈറസസ് ആൽക്കഹോൾ കൊണ്ട് യു കനോട്ട് ഗെറ്റ് റിഡ് ഓഫ് ദറ്റ് വൈറസ് ഫ്രം യുവർ ഹാൻഡ്സ്. സോ ഫിസിക്കൽ വാഷിംഗ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ ഒരു 20 സെക്കൻഡ് ചുമ്മാ സോപ്പ് പെരട്ടി പൈപ്പിന്റെ അടിയിലോട്ട് കൈവച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു 20 സെക്കൻഡ്സ് യു ഹാവ് ടു റിയലി സ്ക്രബ് യുവർ ഹാൻഡ്സ്. പിന്നെ ദ ഫോർത്ത് ഇമ്പോർട്ടൻ്റ് തിങ് ഇസ് എന്ത് കഴിച്ചാലും കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. സാലഡ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അങ്ങനെ ഫ്രൂട്ട് ജ്യൂസ് അതെല്ലാം അവോയ്ഡ് ചെയ്യുക. അതാണ്
ഏതായാലും വളരെയധികം നന്ദി ഡോക്ടർ സന്തോഷ് ഡാനിയൽ. പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയും സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ പറ്റിയും ഇത്രയും ലളിതമായി വിശദീകരിച്ചതിന്
താങ്ക് യു വെരി മച്ച്. ഇറ്റ് വാസ് മൈ പ്ലെഷർ.
പ്രിയ ശ്രോതാക്കളെ, പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയും വൈറസിനെതിരെ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ പറ്റിയുമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. അഡലേഡിലെ ഫ്ലിൻഡേഴ്സ് മെഡിക്കൽ സെന്ററിൽ ഇൻഫെക്ഷ്യസ് ഡിസീസസ് യൂണിറ്റ് മേധാവിയും ഫ്ലിൻഡേഴ്സ് യൂണിവേഴ്സിറ്റിയിൽ സീനിയർ ലെക്ചററുമായ ഡോക്ടർ സന്തോഷ് ഡാനിയലാണ് നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. ഓസ്ട്രേലിയൻ വാർത്തകളും വിശേഷങ്ങളും മലയാളത്തിൽ അറിയുന്നതിനായി sbs.com.au/malayalam എന്ന പേജ് സന്ദർശിക്കുക. ഫേസ്ബുക്കിൽ SBS മലയാളത്തെ ഫോളോ ചെയ്യുക. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഈ പോഡ്കാസ്റ്റ് തയ്യാറാക്കി അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.